Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അവിദ്യാകൃതമിതി ചേത് ന സ്വാഭാവികത്വ ദ്രവ്യസഹി തത്വം അവിക്രിയ പരാനപേക്ഷത്വ വിക്രിയാനുതത്വം പരാപേക്ഷത്വ മഹി കാരകാപേക്ഷം അസ്തിനത്വം സതോ വിശേഷ കാരകാപേക്ഷം വിശേഷശ്ച വിക്രിയ ജാഗ്രസ്വപ്നയോശ്ച ഗ്രഹണം വിശേഷ യദ്ധി യസ്യ ന അന്യാപേക്ഷ സ്വരൂപം തത്തസ്യ തത്വം. സ്വാഭാവികത്വം എന്ന് പറയുന്നത് ഭാഷ്യകാരം വിശദീകരിക്കുകയാണ്. യദ്ഹി ഏതെന്നാണോ യസ്യ നാന്യാപേക്ഷ സ്വരൂപം, ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഷുപ്തി അവസ്ഥയിലുള്ള ആത്മാവ്, അത് ആത്മാവിന്റെ അന്യാപേക്ഷ സ്വരൂപം. ആ സുഷുപ്തിയിൽ അത് മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. തത് ആ സുഷുതിയിലുള്ള ആ സ്ഥിതി, അത് തസ്യ തത്വം, അത് ആത്മാവിന്റെ യാഥാർത്ഥ്യമാണ്. ഇതന്യാപേക്ഷം ജാഗ്രത, അതേ ആത്മാവ് തന്നെ ഈ ശരീരത്തോട് താതാമ്യപ്പെട്ട് അഹം മമ ഇങ്ങനെ അനുഭവപ്പെടുന്നു. ഉന്നതത്വം, അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട് അന്യാഭാവി അഭാവ ഈ അഹം മമ, ഇത് ഇതിന് കാരണമായിരിക്കുന്ന അവിദ്യയും മറ്റും ഇല്ലായെങ്കിൽ അഭാവ ഈ ഭാവവുമില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും അഹം എന്നുള്ള ഭാവം, എന്തുകൊണ്ട്? അതിന് കാരണമായിരിക്കുന്ന അവിദ്യ. അന്യഭാവേ അവിദ്യയില്ലെങ്കിൽ അഭാവ അഹം മമ എന്നിങ്ങനെയുള്ള ദേഹതാതാത്മ്യം ഇതില്ല. അത് നേരെ ചോദിച്ചു ദ്വിതീയ ചന്ദ്രൻ, അതില്ല എന്നുള്ള അനുഭവം ഇല്ലല്ലോ പറഞ്ഞു. തിവര ദോഷമുള്ളത്, അപ്പൊ അവിദ്യാദോഷം ഉണ്ടെങ്കിൽ അവിടെ ദേഹത്തിൽ അഹംബുദ്ധി ഉണ്ടാവും, മമതയുണ്ടാവും, പ്രപഞ്ചത്തിൽ സത്യത്വ ബോധം ഉണ്ടാവും. അവിദ്യ ഇല്ലെങ്കിലോ അന്യാഭാവി അഭാവ, അവിദ്യ ഇല്ലെങ്കിൽ അതില്ല. അതിന് ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അവിടെ ദേഹത്തിൽ അഭിമാനമില്ല, മമതയില്ല, പ്രപഞ്ചഭാനമില്ല. എന്തുകൊണ്ട്? അതിനെല്ലാം കാരണമായിരിക്കുന്ന എന്തോ അതവിടെ ഇല്ല. അവിടെ കേവലമായ ആത്മാവ് മാത്രം. തസ്മാത് സ്വാഭാവികത്വ, സ്വാഭാവികത്വം എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ഇതുവരെ. അതിന് വ്യാഖ്യാനിക്കണം. ഇപ്പൊ എന്താ ഈ സ്വാഭാവികം എന്ന് പറയുന്നത്? തസ്മാ സ്വാഭാവികത്വം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം ആ സ്വാഭാവികം എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത്. ജാഗ്രത സ്വപ്നം സുഷുപ്തി വിശേഷ എന്ന വിശേഷ. അതുകൊണ്ട് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെ സുഷുപ്തിയിൽ എന്ന വിശേഷ ഗ്രഹണമില്ല, അഹന്തയില്ല. ഗ്രഹണം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അഹന്തയാണ്, അഹംസ്ഫുരണം. അതാണ് ജീവന്റെ പ്രാഥമികമായ ഗ്രഹണം. അത് ഇവിടെ വിശേഷമൊന്നുമില്ല. അതിൽ തുടർന്ന് വരുന്ന വികാരങ്ങളും മറ്റും അതില്ല. ഇന്ന് സുഷുപ്തി, സുഷുപ്തിയിൽ അതില്ല, ജാഗ്രതയിൽ അതുണ്ട്. അതുകൊണ്ട് ആത്മാവ് സുഷുപ്തിയിൽ സ്വയം പ്രകാശിക്കുന്നു. അഹന്ത മമതാദികളൊന്നും കൂടാതെ കേവലമായി പ്രകാശിക്കുന്നു. അതിന്റെ സ്വരൂപ സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഈ അവിദ്യ അല്ലെങ്കിൽ മായ മാറിയ മാറുന്ന ഒന്നും, അഹന്തയും മമതയും ഇല്ലാത്ത ഒന്നും, പ്രപഞ്ചഭാനമില്ലാത്ത ഒന്നും, അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ആത്മാവിനെ അംഗീകരിക്കാൻ പറ്റൂ എന്നുള്ള ചോദ്യത്തിനാണ് ഇതുവരെ സമാധാനം പറഞ്ഞത്. അതൊരു ജീവന് സദാ അനുഭവത്തിലുള്ളതാണ് തന്റെ നിർവികാരമായ സ്വരൂപം. അതുകൊണ്ടാണ് ആത്മാവിനെ നിർവികാരം, നിർവികൽപ്പം എന്നെല്ലാം പറയുന്നത്. എന്തുകൊണ്ട്? അഹം എന്ന് കഴിഞ്ഞാൽ അതവിടെ വികല്പമായി, വികാരമായി. അഹമില്ലാതിരുന്നാൽ അത് നിർവികാരമായി, നിർവികൽപ്പമായി. അഹമില്ലാത്ത നിർവികൽപ്പാവസ്ഥയിൽ ഈ പ്രാണികളെല്ലാം പ്രദക്ഷിണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന വിദുഹു അവൻ അറിയുന്നില്ല. സതി സമ്പദ്യാമഹേ, ഞാൻ ആ ഏകമായ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇക്കാര്യം അവൻ അറിയാൻ കഴിയുന്നില്ല. അതറിയണമെങ്കിൽ ജാഗ്രതത്തിന്റെ ജ്ഞാനമേ. എന്താ അതിന്റെ പ്രയോജനം? അത് ഭയ സംശയ അജ്ഞാനം ഇതിന്റെ എല്ലാം നിവൃത്തി. മറിച്ചാണെങ്കിലോ അതാണ് അടുത്ത് പറയുന്നത്. ഏഷാം പുനഃ ഈശ്വരോ അന്യഹ ആത്മനഹ കാര്യം ച അന്യ തേഷാം ഭയ അനുവൃത്തി ഭയസി അന്യനിമിത്തത്വ. ഏഷാം പുനഃ ഈശ്വരോ അന്യഹ ആത്മനഹ. നീ അങ്ങനെ ചിലത് കരുതുന്നു, വെറും പാമരന്മാരായ ആൾക്കാരല്ല, ആത്മീയ ബോധമുള്ളവർ തന്നെ തത്വചിന്തകന്മാരെ എന്ന് കരുതുന്നത് എന്താണോ? ഈശ്വരോ അന്യാത്മന, ആത്മാവിൽ നിന്നും അന്യനാണ് ഈശ്വരൻ, തന്നിൽ നിന്നും അന്യനാണ് ഈശ്വരൻ എന്ന് കരുതുന്നു. തന്നിൽ നിന്ന് അന്യമാണ് ഈശ്വരൻ മാത്രമല്ല, കാര്യം വെച്ച ഈ പ്രപഞ്ചം താൻ കാണുന്നതെല്ലാം തന്നിൽ നിന്ന് അന്യമാണ്. അങ്ങനെ ചിലർ കരുതുന്നു എന്ന് പറയുമ്പോൾ ഇത് ജീവന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അദ്വൈതി ഇതിനെക്കുറിച്ചെല്ലാം താത്വികമായി ചിന്തിച്ചിട്ടും നിഷേധിക്കുന്നു. പക്ഷെ അദ്വൈതം പറയുന്നവനും എന്താണോ കാര്യം ചന്യത്, താൻ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ തന്റെ ശരീരത്തെ കാണുമ്പോൾ അന്യരെ കാണുമ്പോൾ എല്ലാം അന്യമായിട്ടാണ് കാണുന്നത്, താനായിട്ടല്ല. ഈശ്വരനെ അതുപോലെ കാണുന്നു, അന്യനായി കാണുന്നു. തേഷാം ഭയ നിവൃത്തി, അവർക്ക് ഭയനിവൃത്തി ഉണ്ടാകുന്നില്ല. ഈശ്വരനെ അന്യനായി കാണുന്നിടത്തോളം കാലം ഭയനിവൃത്തി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഭയസ്യ അന്യനിമിത്തത്വ, ഭയത്തിന് കാരണമായിരിക്കുന്ന അന്യം. നേരത്തെ പറഞ്ഞ ദ്വിതീയാത് വൈ ഭയം ഭവതി, അന്യത്വ ബോധം എവിടെയുണ്ടോ അവിടെ ഭയം വരും. ഇവിടെ ആത്മജ്ഞാനത്തെക്കുറിച്ച്, ജീവൻ മുക്തിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. ഇതിന്റെ എന്താ പ്രയോജനം? സാധാരണ നമ്മൾ പറയും സംസാരം എന്ന് പറത്തെ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയും. ഈ ജനന മരണങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേവല ഊഹമാണ്. മുൻജന്മം ഒന്നും അറിയില്ല. ഇനി വരാപ്പോകുന്ന ജന്മങ്ങളുണ്ടോ ഒന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. ശാസ്ത്രത്തിൽ വിശ്വസിച്ചാൽ അത് അംഗീകരിക്കാം, അതിന് ശ്രദ്ധയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. അല്ലാതെ അതിന് യുക്തികൊണ്ട് അംഗീകരിക്കാൻ പോയാൽ യുക്തി കൊണ്ട് നിഷേധിക്കാം. ശാസ്ത്രം കൊണ്ട് അംഗീകരിക്കാൻ പോയാൽ ശാസ്ത്രം കൊണ്ട് നിഷേധിക്കാം. ഒന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല, എല്ലാം കേവലം ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സംസാര നിവൃത്തി എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കത്തില്ല. കാരണം ജനന മരണങ്ങളെ സംബന്ധിച്ച് ഈ വർത്തമാന ജനനവും മരണവും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു ഉറപ്പുമില്ല. മരണശേഷം എന്ത് സംഭവിക്കുന്നു ആർക്കറിയാം? വ്യക്തമായ യുക്തിയുക്തമായ ഒരു സമാധാനം അതിന് നൽകാൻ ആർക്ക് സാധ്യമല്ല. നൽകാം, പക്ഷെ അതിനെല്ലാം നിഷേധിക്കാൻ കഴിയും. നിഷേധിച്ചാൽ വീണ്ടും സമർത്ഥിക്കാൻ കഴിയും. ഇതൊരു തർക്കത്തിന്റെ വിഷയങ്ങളാണ്. അവന് സംസാരം നിവൃത്തി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഭാഷകാരൻ പറയുന്നത് സംസാരം നിവൃത്തി എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമാണ്. ആത്മജ്ഞാനത്തിന്റെ ഫലം പ്രത്യക്ഷമാണ്. അത് ഊഹാഭാവങ്ങൾക്കൊന്നും വിഷയമല്ല. ഇനി ജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജന്മം ഉണ്ടാകുമെന്ന് ആദ്യം തെളിയിട്ടെ. അതങ്ങനെ തെളിയിക്കും, പടത്തിന് ജനിച്ചു നോക്കാതെ തെളിയുമോ? അത് വ്യക്തമാകത്തില്ല. ആ ഗുരു പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ജന്മം ഉണ്ടെന്ന്. ശരി, ശ്രദ്ധയുടെ കാര്യമാണ്, വിശ്വാസത്തിന്റെ കാര്യമാണ്, അതങ്ങനെ ആകാം. പക്ഷേ അത് സ്വാനുഭവമല്ല. ഒരാൾ പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് സ്വാനുഭവമല്ല. സ്വാനുഭവത്തിൽ അതൊന്നും വരുന്നില്ല. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം തന്റെ കയ്യിലുള്ള എന്താണ്? വർത്തമാന ജന്മം, അതിലെ ജനനം, അതിലെ മരണം. ഇങ്ങനെ സംസാര നിവൃത്തി എന്താണോ? സ്വാനുഭവം എന്നും പറയുന്നു. ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം സ്വാനുഭവമല്ല. സംസാര നിവൃത്തി ഭയനിവൃത്തിയാണ്. അത് സ്വാനുഭവമായിട്ട് വരാം. ജീവിച്ചിരിക്കുമ്പോൾ ഭയനിവൃത്തി, അജ്ഞാന നിവൃത്തി സ്വാനുഭവമായി വരാം. സംശയ നിവൃത്തി സ്വാനുഭവമായിട്ട് വരാം. അജ്ഞാന നിവൃത്തി എന്തജ്ഞാനത്തിന്റെ നിവൃത്തി? സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തിന്റെ നിവൃത്തി അതാണ്. അജ്ഞാന നിവൃത്തിക്ക് വേറെ അർത്ഥങ്ങളൊന്നും എടുക്കരുത്. അത് അതാണ് അജ്ഞാന നിവൃത്തി. ജ്ഞാനത്തിന്റെ ഫലമായി വരുന്ന അജ്ഞാന നിവൃത്തി അതാണ്. താൻ ആരാണോ, തന്റെ വാസ്തവ സ്വരൂപം എന്താണ്, ഇക്കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാ സംശയം വരുന്നത്? ഞാൻ ഈ ശരീരമാണോ, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കൂടിച്ചേർന്നതാണോ, ഈ ശരീരനാശത്തോടു കൂടി എല്ലാം നശിക്കുന്നതാണോ, ഇനി എന്തെങ്കിലും ശേഷിക്കുമോ? അല്ലേ, തലച്ചോറ് പ്രവർത്തിക്കുന്നു, അവിടെ ബോധമുണ്ട്, ജീവിച്ചിരിക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു, ബോധം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. അങ്ങനെ പറയുന്നതിന് ഒരു യുക്തിയുണ്ട്, അങ്ങനെ പറയുന്നതിന് ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട്. അപ്പോ അത് സംശയിക്കും, അത് അങ്ങനെ ആയിക്കൂടെ, എന്തിനു ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ്, നിത്യശുദ്ധ മുക്തമായ ഒരാത്മാവ് അതാണ് താൻ എന്നൊക്കെ എന്തിനു കരുതണം? അല്ലേ, അദ്വൈതം പഠിക്കുന്നവരിൽ നിന്ന് പിന്നെ അത് ഉപേക്ഷിക്കുന്നു. വിശ്വാസം വരുന്നില്ല, അനുഭവത്തിനും വരുന്നില്ല. ശാസ്ത്രത്തിൽ പറയുന്നത് ഗുരുപദേശിച്ചു. പക്ഷെ തന്റെ സ്വരൂപം നിത്യമുക്ത സ്വരൂപമാണെന്നുള്ള അനുഭവമില്ല, അതാണ് സംശയം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? ജ്ഞാനഫലം പ്രത്യക്ഷമാണ്. ഇത്തരത്തിൽ വരുന്ന സംശയം അതിന്റെ നിവൃത്തി. ഭ്രമം, പലതരത്തിലുള്ള ഭ്രമം വരാം. ഈ ശരീരത്തിനപ്പുറം ഒന്നുമില്ല. ഇതുണ്ടായത് കൂടുകൂടി താൻ ജനിച്ചു, ഇതില്ലാതാകുമ്പോൾ എല്ലാം അവസാനിക്കുന്നു, ഇത് തന്നെയാണ്, ഇതിനപ്പുറം ഒന്നുമില്ല, ഭ്രമം, ഇതിന്റെ നിവൃത്തി. ഭയം നിവൃത്തി. ഇതൊക്കെയാണ് തത്വജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായ ഫലം. ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. മുഖ്യമായ മുക്തി എന്ന് പറയുന്നതാണ് ഇതിൽ നിന്നെല്ലാമുള്ള മുക്തി. എന്ത്? അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി, സംശയത്തിൽ നിന്നുള്ള മുക്തി, ഭയത്തിൽ നിന്നുള്ള മുക്തി. ഇത് തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്നു. അത് വിദ്വാന്റെ അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് ഇതിനെയാണ്, അല്ലാതെ ആത്മാവിന്റെ അനുഭവമല്ല. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ്. അതിനെ പിന്നെ അനുഭവിക്കാൻ ഒക്കത്തില്ല. വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. പ്രകാശത്തിനൊരു ഉപയോഗമേയുള്ളൂ. എന്താണ്? ഇരുളിനെ ഇല്ലാതാക്കുക. അല്ലാതെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതല്ല, അത് സ്വയം പ്രകാശമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ അനുഭവം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഭയാനുവൃത്തി. ദ്വൈതബോധം ഉള്ളിടത്തോളം കാലം, രണ്ടാമതൊന്നിനെ കാണുന്നിടത്തോളം കാലം ഭയം ഉണ്ടായി. അത് ഈശ്വരനായാലും ശരി. അതാണ് യേശാമ്പിനൊരു ഈശ്വരം അന്യഹാത്മന. ഈശ്വരനെ അന്യമായി കാണും. കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയാനുവൃത്തി. എന്തുകൊണ്ട്? ഭയസി അന്യനിമിത്തത്വം. ഭയത്തിന് കാരണം എന്താണ്? അന്യമായത്, തന്നിൽ നിന്ന് അന്യമായതെല്ലാം ഭയത്തിന് കാരണമാണ്. ഈ ശരീരം പോലും ഭയത്തിന് കാരണമാണ്. എന്തുകൊണ്ട്? ശരീരത്തെ കുറിച്ച് ആശങ്കയാണ്. ഇതിന് പ്രഷർ വരുമോ, ഷുഗർ വരുമോ, ഇതെന്തൊക്കെ വരും, ഇത് നിലനിൽക്കുമോ, ഇത് നശിക്കുമോ, ഇതിന് കേട് വരുമോ. എന്തുകൊണ്ട്? ഇതിൽ അന്യത്വ ബോധമുള്ളതുകൊണ്ട് ഭയക്കുന്നു. ഭയന്നു കൊണ്ട് അതിന്റെ പ്രതിവിധികൾ ചെയ്യുന്നു. ഇതൊന്നും വരാതിരിക്കാം, എല്ലാം ചെയ്തിട്ടും ഇതെല്ലാം വരുന്നു. അന്യനിമിത്തമാണ് ഭയം. അത് ഈശ്വരനും പറയുന്നു. ഈശ്വരൻ അന്യമായി കരുതിയാൽ അത് ഭയത്തിന് നിമിത്തമാണ്. അപ്പോൾ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഈശ്വരനെ അറിയുന്നത് ഭയത്തിന് നിമിത്തമെന്നല്ല ഇവിടെ പറയുന്നു. ഈശ്വര ബോധം ഭയത്തിന് നിമിത്തമെന്നല്ല പറയുന്നു. മനസ്സെന്താണോ, ഈശ്വരന്റെ തത്വം മനസ്സിലാക്കാതിരുന്നാൽ അത് ഭയത്തിന് നിമിത്തമാണ്. അതാണ് പറയുന്നത്. കാരണം മുമ്പ് പറഞ്ഞു, എന്താണോ, ഈശ്വരനെ ഭയന്നിട്ടാണ് പ്രപഞ്ച മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷാസ്മാവത എന്ന് ശ്രുതി തന്നെ പറഞ്ഞു. സർവ്വതും ഈശ്വരനെ ഭയക്കുന്നു, സർവ്വതും ഈശ്വരന്റെ അധീനമാണ്. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത് ഭാഷകാരൻ? ഈശ്വരനെ ഭയക്കാൻ പാടില്ലെന്ന്. അതെന്താ എന്റെ താല്പര്യം? ഈശ്വരൻ ഭയത്തിന് കാരണമെന്നല്ല പറയുന്നത്, ഈശ്വര തത്വത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയത്തിന് കാരണമെന്നാണ്. ദൈവദോഷമല്ല പറയുന്നതെന്ന്. ഈശ്വരനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു ഇവിടെ, അതല്ല ചെയ്യുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്വൈതം പഠിക്കുമ്പോൾ പലർക്കും തലതിരിഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. ഈശ്വരൻ ഭയത്തിന് കാരണമെന്നല്ല, ഈശ്വര തത്വത്തെ ജീവൻ ശരിയായി ഗ്രഹിച്ചില്ല എങ്കിൽ അത് ഭയകാരണമാണ്. ഈശ്വര തത്വത്തെ ശരിയായി ഗ്രഹിക്കാതിരിക്കുന്ന എന്താണ്? ആത്മതത്വം തന്നെ ഈശ്വര തത്വം. എന്താണ് ഈശ്വരൻ? സർവവ്യാപിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് തന്റെ സ്വരൂപമായി ഇരിക്കുന്നത്. ഇതാണ് തത്വം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് പിന്നെ അന്യത്വ ബോധമില്ല. ഈശ്വര തത്വത്തിൽ അന്യത്വ ബോധമില്ല. അപ്പൊ തത്വത്തിൽ അന്യതാബോധം വരാൻ പാടില്ല. അതാണ് പഠിപ്പിക്കുന്നത് അദ്ദേഹം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു വരുന്നു? അത് ഭയത്തിന് കാരണമായി തീരും. എവിടെ അന്യത്വ ബോധം വരുന്നു അത് ഭയത്തിന് കാരണമായി തീരും. ആത്യന്തികമായി ഒരു തത്വം, ആ ഒരു തത്വം തന്നെ സൃഷ്ടുവാ അതിൽ അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ തത്വം രണ്ടാമത് വഴിയില്ലല്ലോ, സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാം. സൃഷ്ടിച്ചത് വേറൊരാളാണ്, ആ സൃഷ്ടിച്ചയാൾ എന്ത് ചെയ്തു? സൃഷ്ടിയിൽ പ്രവേശിച്ച് വേറൊരാളായി മാറി. അവിടെ മുതലാണ് തകരാറ് വന്നത്. അപ്പൊ സൃഷ്ടാവ് സൃഷ്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അവിടെ ദ്വൈതം വന്നു. സൃഷ്ടാവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോ അവിടെ എങ്ങനെ ദ്വൈതം വരും? വാസ്തവത്തിൽ വരത്തില്ല.